ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാർ സന്ദർശിക്കും. 5,900 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നിലമ്പൂർ വിധിയെഴുതി. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.35%. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ പൌരന്മാരെയും ഒഴിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാർ സന്ദർശിക്കും. 5,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനം, പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ, നമാമി ഗംഗാ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ, PM ആവാസ് യോജന, ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. സിവാൻ ജില്ലയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.35%. കണക്കുകളിൽ ചെറിയ വ്യത്യാസം വരാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് വ്യക്തമാക്കി. വോട്ടെണ്ണൽ 23-ന് നടക്കും. നിലമ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.28% 2024 തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 61.46% വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങളും മണ്ഡലത്തിൽ ആരംഭിച്ചു. കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 EVM കൌണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും. 263 പോളിംഗ് ബൂത്തുകളിലായാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഗുജറാത്തിലെ വിസാവ്ദർ മണ്ഡലത്തിൽ 56.89% കടി മണ്ഡലത്തിൽ 57.8% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ 51.33%, പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലത്തിൽ 72.5% പോളിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യ ദിനം യോഗ എന്ന പ്രമേയത്തിൽ നാളെ രാജ്യത്തുടനീളം യോഗ പരിപാടികൾ സംഘടിപ്പിക്കും.
ലോക് സോച്ചത്തെ യോഗ ഫ്ലെക്സിബിലിറ്റി ചെയ്യേ ലേക്കിൻ ഫ്ലെക്സിബിലിറ്റി തോ സോച്ച് മേ ഹോനി ചെയ്യേ നാ കോയി ബന്ധൻ നാ കോയി ബോഡി ടൈപ്പ് ബച്ചപ്പൻ ഹോ യാ പച്ചപ്പൻ വീൽ ചെയർ ഹോ യാ വർക്ക് ഫ്രം ഹോം യോഗ സബ്കാ ഹക് ഹൈ
യോഗ ജീവൻ സേ ജബ് ജുഡ്താ ഹൈ ഏക് സഹജ് ക്രിയ ബൻ ജാതാ ഹൈ തോ വോ പ്രതി പൽ ഉസ്കാ ബെനിഫിറ്റ് ദേതാ രഹതാ ഹൈ
ആയിയേ ഇസ് 21 ജൂൺ ഹം സബ് ഹിസ്സാ ബനേ അന്താരാഷ്ട്രീയ യോഗ ദിവസ് കാ ഓർ കരേ സ്ട്രെച്ച് ആൻഡ് ചിൽ യോഗ കേ സാത്ത്.
ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും, കൊച്ചിയിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും, മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവാലയും പങ്കെടുക്കും. യോഗ ഒരു ദിവസത്തെ മാത്രം പരിപാടിയല്ലെന്നും അത് ഒരു ജീവിതശൈലിയാണെന്നും കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. യോഗ ജീവിതത്തിൽ ഉൾപ്പെടുത്തണമെന്നും കുടുംബത്തിലെ എല്ലാവരെയും യോഗ പരിശീലിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഹൈദരാബാദിൽ ഇന്ന് കേന്ദ്ര കൽക്കരി ഉരുക്ക് മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കൌണ്ട് ഡൌൺ പരിപാടി നടക്കും. തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി, മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. യോഗാ ദിനമായ നാളെ ചെഗൂരിൽ ദിവ്യാംഗ ശാക്തീകരണ വകുപ്പും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗളൂരുവിൽ മുതിർന്ന BJP നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗളൂരുവിൽ ആദി ചുഞ്ചനഗിരി സർവകലാശാലയുടെ ക്യാമ്പസ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഛത്തീസ്ഗഡിൽ എത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ സ്ഥിതിഗതി കൂടുതൽ കലുഷമായി. ഇന്നലെ തെഹ്റാനിലെയും സമീപ നഗരമായ കരാജിലെയും സർക്കാർ സൌകര്യങ്ങളും വിമാനത്താവളവും ഉൾപ്പെടെ ഇറാനിലുടനീളം തന്ത്രപ്രധാന സ്ഥലങ്ങളെ ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ടു. തെക്കൻ ഇസ്രയേലിലെ ബീർഷബയിലുള്ള സൊറോക്കോം മെഡിക്കൽ സെന്ററിൽ ഇറാൻ മിസൈലുകൾ പതിച്ചതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ വിനോദ് കുമാർ.
Attack on Soroka Medical Center has sparked strong condemnation from the Israeli leadership. Prime Minister Benjamin Netanyahu and Defense Minister Israel Katz have announced plans to intensify military operations targeting strategic sites across Iran. The Israeli military has already launched strikes on key locations, including Arak heavy water reactor and the facilities in Natanz, as part of efforts to degrade Iran's nuclear and missile production capabilities. Iranian state media confirmed that there is no radiation threat from the Arak facility, adding that personnel had been safe.
അതേസമയം ഇറാന്റെ ആവശ്യപ്രകാരം യു എൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് ജനീവയിൽ ജർമ്മനി, ഫ്രാൻസ്, യു കെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. എന്നാൽ അമേരിക്ക സംഘർഷത്തിൽ ചേരുമോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസ് സൂചന നൽകി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലെത്താൻ താൽപര്യമുള്ള പൌരന്മാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനായി ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. അതേസമയം വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്നലെ പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ഇറാനിൽ നിന്ന് പൌരന്മാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വരുന്ന 2 ദശകങ്ങളിൽ ഇന്ത്യയെ ശാക്തീകരിക്കുന്നതിന് യുവതലമുറയുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 9th ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി.
കന്ധേ പേ ബൈക്ക് ഉസ് യുവ പീഡിക്ക് ജജ്ബ പേ ജാത്ത ഹൈ ഉസ് യുവ പീഡിക്ക് ബുദ്ധിമത്ത സേ ജാത്ത ഹൈ ഉസ് യുവ പീഡിക്ക് മെഹനത് സേ ജാത്ത ഹൈ ദുനിയാ മേ കഹ ജാത്ത ഹൈ ന്യൂ ഓർഡർ ആ റഹാ ഹൈ ജിസ് പ്രകാർ കി ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഹമാരി വിശ്വ മേ ഹൈ ഭാരത് അപ്നേ ആപ് മേ നിഖർ കേ ഉഭർ റഹാ ഹൈ.
ഇന്ന് ആരംഭിക്കുന്ന കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ സിക്കിമിൽ പൂർണ്ണം. നാഥുല പാസിൽ ഗവർണർ ഓം പ്രകാശ് മാഥൂർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 36 തീർത്ഥാടകരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരുമാണ് ആദ്യ സംഘത്തിലുള്ളത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിക്കുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇന്ന് ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ആരംഭിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 മത്സരം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ മുതിർന്ന ബാറ്റ്സ്മാൻമാരുടെ അഭാവത്തിലാണ് ഇന്ത്യൻ സംഘം ഇന്നിറങ്ങുന്നത്. ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ഫ്രാൻസിൽ നടക്കുന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ നിലവിലെ ജാവലിൻ ത്രോ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര നാളെ മത്സരിക്കും. ദോഹയ്ക്ക് ശേഷം നീരജിന്റെ 2nd ഡയമണ്ട് ലീഗ് മത്സരമാണിത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:12 മുതൽ മത്സരം ആരംഭിക്കും. കേന്ദ്ര റെയിൽവേ വിവര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവർചക്കുമായി കൂടിക്കാഴ്ച നടത്തി. ഗതാഗതം, അടിസ്ഥാന സൌകര്യങ്ങൾ, അപൂർവ ലോഹങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്നലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഉന്നതതല യോഗം ചേർന്നത്. റഷ്യൻ ഉപപ്രധാനമന്ത്രിയുമായി താൻ ഫലപ്രദമായ കൂടിക്കാഴ്ച നടത്തിയതായി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്രമന്ത്രി റഷ്യയിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാർ സന്ദർശിക്കും. 5,900 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നിലമ്പൂർ വിധി എഴുതി. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.35%. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ പൌരന്മാരെയും ഒഴിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.